Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പറഞ്ഞതാ ദുഃഖിക്കും ഇല്ലല്ലോ, കൃതകൃത്യത ഇല്ലല്ലോ. അവിടെ ഇന്ന ഇന്ന തകരാറുകളുണ്ട്. അതാണ് ഈ ചിത്തവും സങ്കല്പവും എല്ലാം പറയുന്നത്, മനസ്സെന്നൊക്കെ പറയുന്നത്. അതൊന്നും അവിടെ വേണ്ട രീതിയിൽ, ആവശ്യമായ രീതിയിലില്ല. എന്നാൽ എന്ത് ചെയ്യണം? അത് ഉപാസിക്കുക, അത് ഉപാസിച്ചതിനെ നേടുക. അതാ പറയുന്നത് നാരദനോടത്. ഇത് മനസ്സിലാകാതെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് ഇതാണ് ആത്മവിദ്യ. ഈ പറയുന്നതാണ് ആത്മവിദ്യ. അല്ല, ഉപാസനി ആത്മവിദ്യ എന്ന് പറയും ആർത്ഥത്തിലാണ്, പക്ഷെ തത്വബോധ രൂപത്തിലുള്ള ആത്മവിദ്യയല്ല. ഉപാസന ഈ പറയുന്ന ഫലത്തെ കൊടുക്കുന്നു മാത്രമാണ്. അതുകൊണ്ട് ഇത് ആവശ്യമെന്ന് തന്നെ പറയുന്നു. ചോദിക്കുന്നു, അസ്ഥി ഭഗവൻ ചിത്താദ്ഭവ, ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് തന്നെ കുറിച്ച് ചോദിക്കുന്നതായിട്ട് തെടുക്കും. ശോകസ്യ പാരം താരേ, ഇനി ശോകത്തിന്റെ മറുകരയേറ്റിക്കണമെന്ന്. എന്തുകൊണ്ടെന്നില്ല, അതിന്റെ പോരായ്മകളുള്ളതുകൊണ്ട് ശാസ്ത്രം എത്തിച്ചില്ല. അപ്പൊ ചോദിക്കുന്നു, അസ്ഥി ഭവൻ, ഇനി എന്തെങ്കിലും ഉണ്ടോ പോരായ്മകൾ? ഉണ്ട്. ധ്യാനം ഭവ ചിത്തദ്ഭുയോ ധ്യായതീവ പൃഥിവി, ധ്യായതീവ അന്തരീക്ഷം, ധ്യായതീവ ദ്യോർ, ധ്യായന്തീവ ആപോ, ധ്യായന്തീവ പർവത, ധ്യായന്തീവ ദൈവ മനുഷ്യ, തസ്മാദ്യൈഹ മനുഷ്യാണാം മഹത്താം പ്രാപ്നുവന്തി ധ്യാനാപാദാംശ ഇവ തേ ഭവതി ഭവന്തി അഥയെ അൽപാ കലഹിനഃ പിശിനാ ഉപവാദിനഃ തേ അഥയെ പ്രഭവോ ധ്യാനാപാദാംശ ഇവ ഏവ തേ ഭവന്തി ധ്യാനം ഉപാസ്യേതി സയോ ധ്യാനം ബ്രഹ്മേത്യുപാസ്തേ യാവധ്യാനസ്യ ഗതം തത്ര അസ്യ യഥാകാമചാരോ ഭവതി യോ ധ്യാനം ബ്രഹ്മേത്യുപാസ്തേ അസ്തി ഭവോ ധ്യാനാദ്ഭൂയേതി ധ്യാനാദ്വായ ഭവോ അസ്തീതി തമേ ഭവാൻ ബ്രവീതു ഇതി ധ്യാനം വാവ ചിത്താദ്ഭൂയഃ. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ കൂടുതലായിട്ട്? ഉണ്ടല്ലോ, ധ്യാനമുണ്ടോ? എന്താ ധ്യാനം എന്ന് പറയുന്നത്? ധ്യാനം നാമ ശാസ്ത്രോക്ത ദേവദാദി ആലംബനേഷു അചലു ഭിന്നജാതിയിലനന്തരിത പ്രത്യസന്താന. ശാസ്ത്രോക്ത ദേവദാദി ആലംബനേഷു, ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന ആലംബനം ആണ് ദേവത തുടങ്ങിയ ആലംബനം. ശ്രുതി എന്ന് പറയുന്നു ദേവതാം പാസ്വ. ഇവിടെ ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോ ഭാഷകാരൻ മുഖ്യമായിട്ടും വേദത്തെ സ്വീകരിക്കത്തുള്ളു. വേദത്തിൽ പറയുന്നുണ്ട്, ദേവതകളെയും മറ്റും കുറിച്ച് പറയുന്നുണ്ട്, വാചം ധേനു ഉപാസിക. അങ്ങനെയുള്ള ആലംബനങ്ങളിൽ അചലമായ ബുദ്ധി, ചലിക്കാത്ത ബുദ്ധി. എങ്ങനെ? ഭിന്നജാതിയിൽ അനന്തരത്യഹ, മറ്റ് ജാതിയിലുള്ള ചിത്തവൃത്തികൾ കലരാതെ, ഇടകലരാതെ, പ്രത്യേക ചിത്തം സന്താനം, അതിന്റെ ഒഴുക്ക്, മനസ്സിന്റെ ഒഴുക്ക്. ശാസ്ത്രം നിർദ്ദേശിച്ച ആലംബനങ്ങളിൽ, ധ്യാനത്തിന് വേണ്ടി ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന ആലംബനങ്ങളിൽ എന്ന് പറയുന്നു. ഏകാഗ്രതി യമാഹോ, അതിനെ ഏകാഗ്രത എന്ന് പറയുന്നു. ധ്യാനത്തിന്റെ ഭാഷകാരന്റെ വ്യാഖ്യാനമാണ് ഏകാഗ്രത, ഇത്രയേ ഉള്ളൂ. ഏകാഗ്രത അതാണ് അത് ശാസ്ത്രം നിർദ്ദേശിച്ച രീതിയിലുള്ള ഏകാഗ്രത. അത് ശാസ്ത്രത്തിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത്, ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും അവനവന്റെ മനസ്സിന് കൊണ്ട് കൽപ്പിക്കുന്ന രീതിയിൽ പറയും ഇതാണ് ഏകാഗ്രത, മറ്റതാണ് ഏകാഗ്രത. അത് ശാസ്ത്രം നിർദ്ദേശിച്ചു തന്നെയായിരിക്കും, പ്രാമാണികമായിരിക്കും. ആ ഏകാഗ്രതയായ ഉപാസന എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ മനസ്സിന് സദാസമയവും വിക്ഷേപവും ഏകാഗ്രതയും മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും. വിഷയങ്ങളിൽ തന്നെ മനസ്സിനെ വിക്ഷിപ്തമാകുമ്പോൾ അതേ വിഷയങ്ങളിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാകും. അല്പായുസം തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കും, അത് തന്നെ മനസ്സിനെ വിക്ഷിപ്തമാകും. രണ്ടും വിഷയത്തിന് കഴിവുണ്ട്. പക്ഷെ അതുകൊണ്ട് സാധാരണ ആൾക്കാർ പറയും ധ്യാനം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ മനസ്സുറപ്പിക്കുന്നതാണെന്നൊക്കെ പറയും. പ്രത്യേകിച്ചും ആധുനികന്മാരായ പശ്ചാത്തലം ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയും ഇത് മതി ധ്യാനം. ശരിയാണ്, ധ്യാനം തന്നെയാണ്. കാരണം ധ്യാനം എന്ന് വെച്ചാൽ ഏകാഗ്രതയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യത്തിൽ മനസ്സുറപ്പിച്ചാൽ ഏകാഗ്രത തന്നെയാണ്, സംശയം. പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ ദുഃഖനിവൃത്തിക്കുള്ള ഉപായ രൂപത്തിലുള്ള ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ശാസ്ത്രം പറഞ്ഞ ആലംബനങ്ങളിൽ തന്നെ ഏകാഗ്രമാണ്. ശാസ്ത്രം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആചാര്യനെന്നും വെച്ചോ, ശാസ്ത്രാചാര്യൻ നിർദ്ദേശിക്കുന്ന ആലംബനം ഏകാഗ്രമാണ്. എന്നാലേ അത് ദുഃഖനിവൃത്തിക്ക് പോയിരിക്കും. അല്ലെങ്കിൽ എന്തുവരും, കൂടുതൽ ദുഃഖത്തിന് കാരണമായി തീരും. കാരണം മനസ്സ് പാപത്തിലും ഏകാഗ്രമാണ്, ഫലം പാപമായിരിക്കും, അത് സംസാരത്തിന് കാരണമായി തീരും. ദുഃഖം നിവൃത്തിയല്ല, കൂടുതൽ ദുഃഖാധിക്യത്തിന് കാരണമായി തീരും. അതുകൊണ്ട് വെറുതെ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ധ്യാനമാകത്തില്ല. അതിന് പ്രാധാന്യം ശാസ്ത്രോക്ത ദേവതാദി ആലംബനം, അത് ഏതാലംബനമാകാം. ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് ആയിരിക്കും, ആചാര്യൻ നിർദ്ദേശിക്കുന്നതായിരിക്കും. ആ ഏകാഗ്രത അതാണ് ധ്യാനം. അതുമുമ്പ് പറഞ്ഞ എന്താണ് സംയോജിതമായ ബോധം പറഞ്ഞല്ലോ, അതിന് ഉപാസിക്കാൻ പറഞ്ഞു. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏകാഗ്രത, തീർച്ചയായിട്ടും ശ്രേഷ്ഠമാണ്. ബോധം വന്ന് നിൽക്കുന്നില്ല, മാറിപ്പോയാൽ. നമ്മൾ പരാതി പറയുന്ന അതല്ല, ബോധമുണ്ട് പക്ഷെ നിൽക്കുന്നില്ല, മാറിപ്പോകും എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താണ്? ബോധമുണ്ട്, ഏകാഗ്രതയില്ല എന്നാണ്. എന്താ പിന്നെ ബോധവും ഏകാഗ്രതയും തമ്മിലുള്ള വ്യത്യാസം? ബോധം തുടർന്ന് നിന്നാൽ ഏകാഗ്രത. അന്ന് പറയുന്നത് എന്താണ്? ഭിന്നജാതിയിൽ അനന്തരിത. നമുക്ക് ബോധമുണ്ട്, ഏകാഗ്രതയുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ബോധം വരുന്നു, പിന്നെ ബോധമില്ലായ്മ വരുന്നു, പിന്നെ ഏകാഗ്രത വരുന്നു, വീണ്ടും മറിച്ച് ബോധം വരുന്നു. ഇതിങ്ങനെ മാറി മാറി. ഏകാഗ്രത എന്ന് പറയുന്നത് സമാന ജാതീയമായ പ്രത്യേക പ്രവാഹമായിരിക്കും. ഒരേ തരത്തിലുള്ള, ഒരേ സ്വഭാവത്തിലുള്ളത് എന്നർത്ഥം. ഒന്നു തന്നെ ആയിരിക്കണമെന്നില്ല. ദേവതാരൂപത്തെ തന്നെ ധ്യാനിക്കുന്നു, മനസ്സിന് ഒരു വൃത്തിയല്ല ഉള്ളത്, പല വൃത്തികളാണ്. വിഷ്ണുവിനെ ധ്യാനിക്കുന്നു, മനസ്സിൽ ഒരു വൃത്തിയാണോ? അല്ല, പല വൃത്തിയാണ്. എന്തുകൊണ്ട്? ആപാദചൂടം ധ്യാനിക്കുകയാണ്, പാദത്തെ ധ്യാനിക്കുന്നു, ശിരസിനെ ധ്യാനിക്കുന്നു, അംഗപ്രത്യംഗ ധ്യാനിക്കുന്നു. അപ്പൊ മനസ്സിലൊരു വിചാരമാണോ ഉള്ളത്? അല്ലല്ലോ, മനസ്സിൽ പല വിചാരങ്ങളാണ് വരുന്നത്. എന്നാലും അതിന് ധ്യാനം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് സമാന ജാതീയമാണ്. വിഷ്ണു എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സംബന്ധിച്ചാണ്, പലതായാലും കുഴപ്പമില്ല, ഒരു ജാതിയിൽപ്പെട്ടാണ് ആ വിചാരങ്ങളെല്ലാം. അവിടെ കാണുന്ന അംഗപ്രത്യംഗങ്ങളെല്ലാം വിഷ്ണു എന്ന് പറയുന്ന ഒന്നിന്റെയാണ്. അതാണ് ഏകമെന്നും സമാനമെന്നും പറയുന്നതിന് വരുന്ന വ്യത്യാസം. അപ്പൊ വിഷ്ണുവിനെ ധ്യാനിക്കുമ്പോൾ ഒരംഗം മാത്രം ആയിക്കഴിഞ്ഞാൽ രൂപധ്യാനം പൂർണ്ണമാകും. അകത്തിന് ഒരംഗം മാത്രമായാൽ പൂർണ്ണമാകും. ആ ധ്യാനം പൂർണ്ണമാകത്തില്ല, വിഷ്ണു ധ്യാനം പൂർണ്ണമാകത്തില്ല. അത് ആ പാദമസ്തകം തന്നെ ധ്യാനിക്കുന്നു. അപ്പൊ അവിടെ ഒരു വിചാരമല്ല, പല വിചാരങ്ങൾ വരും. പക്ഷെ എന്തുവരുന്നു, ഭിന്നജാതിയിൽ അനന്തരിത, അവിടെ ഭിന്നജാതിയിലുള്ള വരുന്നു. അതിന്റെ ഇടയ്ക്ക് ശത്രുവിന്റെ വിചാരം വരുന്നില്ല, മിത്രത്തിന്റെ വിചാരം വരുന്നില്ല, മറ്റു വിചാരങ്ങൾ വരുന്നില്ല. അപ്പോ അവിടെ ഭിന്നജാതിയിൽ അനന്തരിത, ഭിന്നജാതിയും വരുന്നില്ല, അത് ഇടയ്ക്ക് കടന്നു വരുന്നു. പക്ഷെ സാറിന് ധ്യാനിക്കുമ്പോ അങ്ങനെയല്ല, വിഷ്ണുവിന്റെ പാദം ധ്യാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ശിരസിലെത്തുന്നതിന് പിന്നെ പല പാദങ്ങളും ശിരസുകളും എല്ലാം വരും. അതിന്റെ ഇടയ്ക്കൂടി അവസാനം വിഷ്ണുവിന്റെ ശിരസിലെത്തും. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ഭിന്നജാതിയിൽ അനന്തരിത, അന്തരിത, ഭിന്നജാതിയങ്ങൾ കൊണ്ടവിടെ ഇടയ്ക്ക് വന്നു. അപ്പൊ ഇവിടെ പ്രത്യേക സന്താനം ഉണ്ട്, പക്ഷെ അത് ഏകാഗ്രമല്ല. മനസ്സൊരിക്കലും വെറുതെ ഇരുന്നില്ല, മനസ്സിൽ പല പാദങ്ങളും പല ശിരസുകളും എല്ലാം വന്നു, പക്ഷെ പല ജാതിയിലായി. ഏകജാതിയിൽ വരുന്ന ഇതാണ് ധ്യാനം. ഇന്ന് പലരും പറയുന്ന ധ്യാനമൊന്നും ധ്യാനമേ അല്ല. പിന്നെ ആൾക്കാർ അതിനെ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇഷ്ടമുള്ള പറഞ്ഞ ആൾക്കാർ ഇഷ്ടപ്പെടും. സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാ എല്ലാവർക്കും ഇഷ്ടമാണ്. പറയുന്ന ആൾ ഇരുന്നുകൊണ്ട് പറയണം, കേൾക്കുന്ന നിങ്ങളെല്ലാം മഹാന്മാരാണ്, യോഗ്യന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവന് വിവരമുണ്ടെന്ന് ധരിക്കും. സ്വാഭാവികം നമുക്ക് നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. മറിച്ച് എന്തെങ്കിലും അപ്പൊ കടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാ അനിഷ്ടം വരും, പിറ്റേ ദിവസം മുന്നേ കേൾക്കാൻ തയ്യാറാകത്തില്ല, ദുഷ്ടൻ മനസ്സിൽ കരുത്. അതാണ് പുതിയ രീതി പറയുന്ന ധ്യാനങ്ങളെന്ന്. അതന്നെ ഇവിടെ ആചാര്യൻ പറയുന്നത് ഏകാഗ്രത എന്ന് പറയുന്നു. ശാസ്ത്ര നിർദ്ദിഷ്ടമായത് തന്നെ ആയിരിക്കണം, അതിലും വിജാതീയ പ്രത്യയങ്ങൾ വരാത്തതായിരിക്കും, സമാന പ്രത്യയമായിരിക്കണം എന്നുള്ള. അപ്പോ ഇവിടെ സർവശാസ്ത്രങ്ങളൊക്കെ ഒരാൾ നേടിയാലും ഏകാഗ്രത വേണമെന്നില്ല. എന്താ ഏകാഗ്രത ഇല്ലാതെ ഈ ശാസ്ത്രമൊക്കെ ഗ്രഹിക്കാൻ പറ്റുമോ? അതിന് അതിനുള്ള ഏകാഗ്രത വേണം. ശരിയാ, അതിപ്പോ എന്ത് വേണ്ടാതീനം ഗ്രഹിക്കണമെങ്കിലും ശരി, ഏകാഗ്രത ഉണ്ടെങ്കിലേ പറ്റും. നല്ലതിന് മാത്രമല്ല ഏകാഗ്രത വേണ്ടത്, ഹിംസയ്ക്കും ഏകാഗ്രത. ഹിംസിക്കുന്നവനും അവനും കൃത്യമായി നിശ്ചയം വേണം എവിടെയാ കണ്ടിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട്. എന്നാലേ ഹിംസ എളുപ്പത്തിൽ നടക്കത്തുള്ളൂ. ഏകാഗ്രത അത് വേണ്ടേ? എല്ലാത്തിനും ഏകാഗ്രത ആവശ്യമുണ്ട്. അപ്പൊ അതല്ല ഇവിടെ പറയുന്നു, ആ ഏകാഗ്രതയല്ല. സർവശാസ്ത്രജ്ഞാനത്തിന് വേണ്ട ഒരു ഏകാഗ്രത, ശാസ്ത്രഗ്രഹണത്തിന് വേണ്ട ഒരു ഏകാഗ്രതയുണ്ട്. ആ ഏകാഗ്രത നാരദിനും ഉണ്ടായിരുന്നു, അത് ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നതല്ല, അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ ഇനി മറ്റൊരു ഏകാഗ്രതയാണ്. എന്നാലേ ആ താല്പര്യം ഗ്രഹിക്കാൻ പറ്റും. താല്പര്യത്തിൽ അന്ധകരണം എത്തിച്ചേരും. കാരണം ഇതെല്ലാം പറയുന്ന എന്താണ്, അന്ധകരണത്തിന്റെ ഓരോരോ ഭാവങ്ങൾ, അതിനുവേണ്ടി ഒരു ഏകാഗ്രത വേണം. അതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. എന്താണ് സർവത്ര പറയും, കൃതോപാസ്തി. തത്വജ്ഞാനത്തിന് ഉപാസന കാരണമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഉപാസനയെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കുന്നത് എന്തിനാ ഇത്രയും വിശദീകരിക്കുന്നു, ഇതിന്റെ ആവശ്യം. ഞാൻ പറഞ്ഞു, ഇവിടെ ബുദ്ധി കടത്തരുത്, യുക്തി കടത്തിയാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. പക്ഷെ അത് കാരണമാണ് താനും തത്വജ്ഞാനത്തിൽ. അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ കൊടുക്കുന്നത്. ഏകാഗ്രത വേണം. അപ്പൊ സർവശാസ്ത്രത്തെയും ഗ്രഹിക്കുന്നുള്ള ഏകാഗ്രത ഉണ്ടെങ്കിലും താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിലും ആ ഏകാഗ്രതയില്ല. അതല്ലേ വേദം പഠിച്ചവനെ കഴുതയെന്ന് പറയും. വേദം മുഴുവൻ ചൊല്ലും, പക്ഷെ എന്താ അതിന്റെ താല്പര്യം എന്നറിയത്തില്ല. അപ്പൊ വേദം പഠിച്ചത് ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ്. വളരെ ഏകാഗ്രതയോടുകൂടി ഗുരു പറഞ്ഞതിനെ അനുകരിച്ചുകൊണ്ടാ പഠിക്കാൻ പറ്റിയത്. പക്ഷെ മനസ്സതിനപ്പുറം പോകേണ്ട ഏകാഗ്രത എത്തി. അതുകൊണ്ട് പറയുന്നു ആ ഏകാഗ്രത അത് വേണം. ദൃശ്യതിച്ച ധ്യാനസ്യ മഹാത്മ്യം ഭരത, ഫലം കൊണ്ടറിയാം അതിന്റെ മഹാത്മ്യം. ഏകാഗ്രതയുടെ മാർഗം ഇത് എന്നാണ്. ഒരാൾ ഒരുപാട് വർഷം ധ്യാനിക്കുന്നു, ധ്യാനിച്ചിട്ടും അതിൻ്റെതായ ഫലം ഉണ്ടാകുന്നില്ല. പലതരത്തിലായി ചിലപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകുന്ന വരത്തില്ല. അയാൾ ഉദ്ദേശിച്ച ഫലമായിരിക്കില്ല അതിന്റെ ഫലം, അത് മറ്റൊന്നായിരിക്കും. അതയാൾ തിരിച്ചറിഞ്ഞൊന്നും വരത്തില്ല. ഫലം ചിലപ്പോൾ പുണ്യസഞ്ചയമായിരിക്കും, അതയാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഫലം ചിലപ്പോൾ അതീന്ദ്രിയമായിരിക്കും, അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അയാൾ ആഗ്രഹിച്ചൊരു പക്ഷെ ധ്യാനിച്ചു കഴിഞ്ഞ അവസാനം ആകാശത്തിലൂടെ പറക്കാൻ പറ്റുന്നതായിരിക്കും, അത് നടന്നു വരത്തില്ല. പക്ഷെ അത് ശരിയാണെങ്കിൽ ഏകാഗ്രത ശാസ്ത്രോക്തമായ രീതിയിൽ, ആചാര്യയുക്തമായ രീതിയിലാണെങ്കിൽ അതിന്റെ മാഹാത്മ്യം ഫലം കൊണ്ടറിയാം എന്ന്. പറയുന്നു യഥാ യോഗി ധ്യായൻ നിശ്ചലോ ഭവതി ധ്യാനഫലലാഭേ. പറയുന്നു യോഗി ധ്യാനിക്കുന്നു, യോഗി എന്ന് പറയുമ്പോൾ വേറെ സങ്കല്പത്തിലൊക്കെയൊന്നും പോകരുത്, ഫലത്തെ കണ്ട് ആണ് ഇവിടെ പറയുന്നത്. യോഗി എന്ന് വെച്ചാൽ ധ്യായൻ, നിശ്ചലനാകുന്നു. അങ്ങനെ ധ്യാനം ഫലലാഭി, ധ്യാന ഫലം പെട്ടുകഴിഞ്ഞാൽ നിശ്ചലം, അതാണ് അതിന്റെ അടയാളം എന്ന് പറയുന്നത്. അതിന്റെ താത്വികമായ നിശ്ചലത എന്ന് പറയുന്നത് നിശ്ചിന്തത തന്നെ, ധ്യാന ഫലം കൊണ്ടുണ്ടാകുന്നു. അത് സങ്കല്പത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ആ നിശ്ചലതയെ കുറിച്ച്. ഇവിടെ പറയുന്നു ധ്യായദീവ നിശ്ചല ദൃശ്യതയെ കുറിച്ച്, പൃഥ്വി ധ്യാനിക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു നിശ്ചലത, ആകാശം, ഇവിടെ ഓരോന്നിനെയും എടുത്തു പറയും. പൃഥ്വി ധ്യായദീവ, അന്തരീക്ഷം ധ്യായദീവ, ദേവർ ധ്യായന്ദീവ, അപ്പോ ധ്യായന്ദീവ, പർവ്വതാ ധ്യായന്ദീവ. ജീവൻ ധ്യാനിക്കുമ്പോൾ പരാജയപ്പെട്ടു പോകും, ധ്യാന ഫലം ലഭിക്കുന്നില്ല. പക്ഷെ പറയുന്നു പ്രകൃതി മുഴുവൻ ധ്യാനിക്കുന്നു, പ്രകൃതി മുഴുവൻ നിശ്ചലതയിലാണ്, ധ്യാന ഫലമായ നിശ്ചലതയിൽ. പക്ഷെ ജീവനത് കണ്ടെത്താൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ആ നിശ്ചിന്തത എന്ന് പറയുന്നത് ധ്യാന ഫലമായ നിശ്ചിന്തത, അത് അവന് കണ്ടെത്താൻ കഴിയുന്നില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു, ധ്യാനം അസ്വസ്ഥമാകുന്നു. ധ്യാനിച്ച് ധ്യാനിച്ച അവസാനം ഗുളിക കഴിക്കേണ്ടി വരുന്നു ഉറങ്ങാൻ. അതാണ് ധ്യാന ഫലം അല്ല, അത് ശരിയായ ധ്യാനമല്ല, നിശ്ചിന്തത വരുത്തുന്ന ധ്യാനമല്ല. ബാഹ്യമായ അർത്ഥത്തിൽ എടുത്താൽ അല്ല, ബാഹ്യമായ അർത്ഥത്തിൽ എന്താ, പ്രതിവി ധ്യാനിക്കുന്നു അല്ലല്ലോ. പ്രതിവി ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥം എടുത്തിട്ട് എന്താ കാര്യം, അതല്ല. അന്തരീക്ഷ വിദ്യാധി സമാനമന്യ മുമ്പ് പറഞ്ഞതുപോലെ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കും. ആ നിശ്ചലത ഈ പ്രകൃതിയിൽ പോലും കാണുന്നുണ്ട്, കാണാൻ പറ്റും. അത് തന്നെ വേറെ തരത്തിൽ പറയുന്നില്ലേ, വാസുദേവ സർവമിതി എന്നെല്ലാം പറയുന്നില്ലേ, അത് നമ്മൾ മനസ്സിലായിക്കൊണ്ട് അത്യന്തികമായ നിശ്ചലത നിറഞ്ഞു മനസ്സിന്റെ നിശ്ചലത, അത് ആ നിശ്ചലത എന്ന് പറയുന്നു. അത് അത് ഉപാസന ധ്യാനത്തെ ഉപാസിച്ചാൽ അതാണ് സാധാരണ ധ്യാനമാണ് ഉപാസന, ധ്യാനിക്കുന്നതിനാണ് ഉപാസിക്കുക എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ പറയുന്നത് ധ്യാനമാകുന്ന ഉപാസനയല്ല, ധ്യാനത്തെ ഉപാസിക്കാൻ പറയുന്നു. രണ്ടെന്തെങ്കിലും വ്യത്യാസം, വിഷ്ണുവിനെ ധ്യാനിക്കാൻ പറയുന്നു, നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണ് പറയുന്നത്? ധ്യാനം ശരിയാവുന്നില്ല, ധ്യാനിച്ചിട്ട് മനസ്സിലിക്കുന്നില്ല. എനിക്ക് മുമ്പേ പ്രശ്നമുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൂടി. അപ്പൊ പറയുന്നു നിങ്ങൾ ധ്യാനത്തെ ധ്യാനിക്കുക. എന്താ അവിടെ തരാറുണ്ട്? ധ്യാനം എന്തെന്നറിയില്ല. ആ ധ്യാനം ഏകാഗ്രതയാണ്, ഏകാഗ്രത എന്താണ്? നിശ്ചലതയാണ് ധ്യാനം. നമ്മൾ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഏകാഗ്രത എന്ന് പറയുമ്പോൾ ആ നിശ്ചലത സംഭവിക്കണം, അല്ലെങ്കിൽ അത് ധ്യാനമാണ്. അതിന് ഹേതുവായിട്ട് പലതും പറഞ്ഞു. അവിടെ ചിത്തം വേണം, സങ്കല്പം വേണം, മനസ്സ് വേണം, നാമം വേണം എന്നെല്ലാം പറഞ്ഞു. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിന്റെ പുറകെ ഒന്നെന്നുള്ള രീതിയിലല്ല, ഇതെല്ലാം ഉള്ളിടത്ത് എന്നുള്ളത്. ആദ്യം നാമം, പിന്നെ സങ്കല്പം, പിന്നെ ചിത്തം, പിന്നെ വാക്ക്, അങ്ങനെയൊന്നും. ഇതെല്ലാം ഉള്ളിടത്ത്, ഇതെല്ലാം ഒരുമിക്കുന്നിടത്ത് ധ്യാനത്തെ ധ്യാനിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ധ്യാനത്തെ ഗ്രഹിക്കാൻ പറ്റും. എന്താ ധ്യാനം? സ്വീകരിക്കാൻ പറ്റും. ആ ധ്യാനം എന്ന് പറയുന്നത് അത് നിശ്ചലത തന്നെ. ആ നിശ്ചലത എന്ന് പറയുന്നത് കേവല ശരീരത്തിന്റെ നിശ്ചലത, മനസ്സിന്റെ നിശ്ചലതയാണ്. അതില്ലാതെ വന്നുകൊണ്ട് ശാസ്ത്രം പ്രയോജനം ചെയ്തില്ല, വീണ്ടും ദുഃഖം. അത് വന്നിരുന്നെങ്കിൽ ശാസ്ത്രം പ്രയോജനം ചെയ്തു. അതിനെ കുറിച്ച് പറയുന്നു എന്താണ്? ദൈവ മനുഷ്യാഹ പറയുന്നു, ദേവാസ്ത മനുഷ്യാസ്ത ദൈവ മനുഷ്യാഹ, മനുഷ്യേവ ദേവ സമാഹ ദൈവ മനുഷ്യാഹ, സമാധിഗുണ സമ്പന്നാഹ. മനുഷ്യരെ ധ്യാനിക്കുന്നു, ദേവന്മാർ ധ്യാനിക്കുന്നു, സർവരും ധ്യാനത്തിലാണ്. അറിഞ്ഞുകൊണ്ടാരും ധ്യാനിക്കുന്നില്ല, പക്ഷെ അറിയാതെ എല്ലാവരും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. പൃഥ്വി ബോധപൂർവം ധ്യാനിക്കുന്നില്ല, പക്ഷെ പൃഥ്വി അറിയുന്നില്ല പൃഥ്വി ധ്യാനിക്കണം എന്നുള്ള കാര്യം മുമ്പ് പറഞ്ഞല്ലോ. ഇത് വേറെ രീതിയിൽ പറയും. തത്വത്തിന്റെ ദൃഷ്ടിയിൽ പറയുമ്പോൾ പ്രതിബോധവിധം എന്നൊക്കെ പറയുന്നതല്ല, തത്വദൃഷ്ടി പറയും. ഉപാസനയുടെ ദൃഷ്ടി പറയുമ്പോൾ ഇങ്ങനെ ഇവരടുത്ത് പറഞ്ഞു, സർവരും ഈ അനുഭവത്തിലാണ്. അല്ലെങ്കിൽ വേറെ ചില ഭാഗത്ത് പറയും, സർവരും ആത്മാവിനെ അന്വേഷിക്കുന്നു, സർവരും സാധാരണ രീതിയിൽ സർവരും സുഖത്തെ അന്വേഷിക്കുന്നു, എല്ലാവരും ഒരു വഴിക്ക് തന്നെ സഞ്ചരിക്കുന്നു, സർവരും ഒരേ ലക്ഷ്യത്തിൽ തന്നെ സഞ്ചരിക്കുന്നു, സർവരും ധ്യാനിക്കുകയാണ് പറയുന്നു. ദേവന്മാരും മനുഷ്യന്മാരും ദൈവ മനുഷ്യ, ഈ മനുഷ്യ ഏവവാ ദേവ സമാഹ ദൈവ മനുഷ്യ, സമാധി ഗുണസമ്പന്ന മനുഷ്യ, ദേവസ്വരൂപം ന ജഹതി. ദൈവരൂപത്തെ അവൻ വിടുന്നില്ല. മനുഷ്യൻ തന്നെ അസുരനാകുന്നത് ദേവരൂപത്തെ വിട്ടിട്ടാണ്. ദൈവരൂപത്തെ അവൻ വിടാനൊക്കത്തില്ല, സ്വരൂപത്തെ ആർക്കും ത്യജിക്കാൻ പറ്റത്തില്ല, എന്നാലും അവൻ അസുരനാകും. യസ്മാദേവം വിശിഷ്ടം ധ്യാനം, ധ്യാനത്തെ തത്വമായി മനസ്സിലാക്കാം, അനുഷ്ഠാനമായും മനസ്സിലാക്കാം. രണ്ടും പറയുക. തത്വമായി പറയുമ്പോൾ സർവത്ര ധ്യാനമേ ഉള്ളൂ ഇവിടെ. പറഞ്ഞ ദേവനും മനുഷ്യനും വെറും അച്ചരങ്ങളും ജഡങ്ങളുമായിരിക്കുന്ന ഭൂതങ്ങൾ പോലും ധ്യാനത്തിലാണ്. മനുഷ്യന് മാത്രം ധ്യാനിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും. അനുഷ്ഠാന രൂപത്തിൽ പറയണമെങ്കിൽ പറഞ്ഞു അത് യാഗാഗ്രതയാണ്. തസ്മദൈവം വിശിഷ്ടം ധ്യാനം തസ്മയൈ ഹലോകേ മനുഷ്യാണാമേവ ധനൈഹി വിദ്യ ഉണർവ മഹത്താം മഹത്വം പ്രാപ്നുവന്തി ധനാദി മഹത്വഹേതുന്റെ ബന്ധേ ധ്യാനാപാദാംസ ഇവ ധ്യാനസ്യ ആപാദാനം ആപാദോ ധ്യാനഫലലാഭം ഇത്യേത തസ്യ അംശമേവ കല കാചിത് ധ്യാനഫലലാഭ കലാവന്ത ഇവ എല്ലാവരും ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാകും പറയുന്നു. യസ്മദൈവം വിശിഷ്ടം ധ്യാനം തസ്മയേ ഇഹ ലോകേ മനുഷ്യാണാമേവ ഈ മനുഷ്യർ തന്നെ നോക്കുക ധനേഹി വിദ്യ ഗുണേർവ മഹതാ മഹത്വം പ്രാപ്തിനുമന്തി ധനത്തെ കൊണ്ട് മഹത്വത്തെ നേടുന്നു. ഒരുപാട് ധനസമ്പാദം വലിയ സ്വത്തിനുടമയായി തീരുന്നു. വിദ്യ ചിലര് ശാസ്ത്രങ്ങൾ വലിയ അറിവിന് ഉടമയായി തീരുന്നു. ഗുണൈവ ഒരുപാട് ഗുണങ്ങൾ സമ്പാദിക്കുന്നു. സദ്ധർമ്മം സദാചാരം മഹത്വം പ്രാപിക്കുന്നു. അവരെല്ലാം മഹത്വത്തെ പ്രാപിക്കുന്നു. ധ്യാനഫലമായ മഹത്വത്തെ ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ധനാദി മഹത്വ ഹേതുവിന്റെ ബന്ധി മഹത്വഹേതുവായ ധനം വിദ്യ ഗുണം ഇതെല്ലാം നേടുന്നു. ധ്യാനാപാദാംസ ഇവ ധ്യാനസ്യ ആപാദനം ആപാദോ ധ്യാനഫലലാഭ വിദ്യകൾ അതൊക്കെ ധ്യാനഫലം തന്നെയാണ് എന്ന് പറയുന്നത്. ധനം നേടണമെങ്കിൽ ധ്യാനിച്ചേ പറ്റുമല്ല, ധനം ഉണ്ടാകത്തില്ല. ധനത്തെ ധനത്തിന്റെ മാർഗങ്ങൾ ധ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. മോക്ഷമോ മോക്ഷമാർഗമല്ല. ധനവും ധനാഗമന മാർഗവും ധ്യാനിക്കുമ്പോൾ അത് ധ്യാനഫലമാണ്. ധനം വിദ്യ നാരദനെ പോലെ ധ്യാനിച്ചതുകൊണ്ടാണ് വിദ്യ ഉണ്ടായത്. വിദ്യയുടെ ഉപായങ്ങൾ അതെല്ലാം ധ്യാനിച്ചു. ഗുണങ്ങൾ അത് തന്നെ ഇത് സഗുണമാണ് ദുർഗുണമാണ് തിരിച്ചറിഞ്ഞ് ധ്യാനിക്കുന്നു. സഗുണത്തെ സദ്ഗുണങ്ങളെ ധ്യാനിക്കുന്നു. സ്വായത്തമാകുന്നു. ഇവിടെയെല്ലാം ധ്യാനമല്ല, ഇവിടെയൊക്കെ ഉണ്ട് ധ്യാനം. പക്ഷെ അതൊന്നും മോക്ഷ ഉപയോഗി അല്ലെന്നേ ഉള്ളൂ. ദുഃഖം ഇവിടത്തേക്ക് കൃതകൃത്യതയ്ക്ക് അതൊന്നും ഉപകരിക്കുന്നില്ലെന്നേ ഉള്ളൂ പറയുന്നു. അത് ശ്രുതി സമ്മതിക്കുന്നു. ഇതെല്ലാം ധ്യാനം തന്നെയാണ്. ഇന്നീ ധ്യാനം എന്ന് പറഞ്ഞ ആൾക്കാർ പലതും പഠിപ്പിക്കുന്നു. പലരും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രത്തെ ഒന്നും പിന്തുടരാതെ സോ കപോല കല്പിതം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ധ്യാനം എന്നൊക്കെ പറയുന്നത് അത് ഫലത്തെ കൊടുക്കുന്നത് തന്നെയാണ് സംശയം. പക്ഷെ ഇതുപോലെ ധന ഗുണം വിദ്യ ഇതുപോലെയൊക്കെയുള്ള ഫലമേ ഉള്ളൂ. കൃതകൃത്യത അതുകൊണ്ടുണ്ടാ ദുഃഖ നിവൃത്തി ഉണ്ടാകത്തില്ല. അതൊക്കെ ധനം ധ്യാനം തന്നെ. ദുഃഖ നിവൃത്തി ഉണ്ടാവണമെങ്കിൽ ഇവിടെ സനത്കുമാരൻ പറയുന്നത് പോലെ ശാസ്ത്ര ആചാര്യ ഉപദിഷ്ടമായ മാർഗത്തിലൂടെ തന്നെ ഉപദേശിക്കുന്നവരെല്ലാം ആചാര്യന്മാരാണല്ലോ ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ അവർ ഇതിനെ പിന്തുടരുന്നുണ്ടോന്ന് നോക്കണം. ശാസ്ത്രാചാര്യന്മാരെ പിന്തുടരുകയാണോ നിഷേധിക്കുകയാണോ? നിഷേധിക്കുകയാണെങ്കിൽ ധ്യാനമാർഗമുണ്ട്. ഇനി പിന്തുടരുന്നുണ്ട്, അറിഞ്ഞാണോ പിന്തുടരുന്ന അറിയാതെയാണോ? അറിയാതെ പിന്തുടർന്നാലും അതൊന്നും ധ്യാനമാർഗമല്ല. ധ്യാനമാണ് പക്ഷെ ദുഃഖം നിവർത്തിക്കുന്ന ദുഃഖത്തിൽ. അറിഞ്ഞാണ് പിന്തുടരുന്നതെങ്കിൽ അത് ദുഃഖം നിവർത്തിക്കുന്ന ധ്യാനമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് സമ്പാദ്യങ്ങളുണ്ട്. അവയുടെ പറഞ്ഞ പോലെ ധനം വിദ്യ ഗുണം ഇതെല്ലാം സമ്പാദിക്കാം, ദുഃഖം നിവർത്തിക്കുന്നുണ്ടാവത്തില്ല. അതുകൊണ്ട് ദുഃഖം നിവർത്തിക്ക് ഉതകുന്ന ധ്യാനം ധ്യാനം ഫലലാഭ ഏത് അംശമയോ അതുകൊണ്ടത് പറയുന്നത് ഇതൊക്കെ ധ്യാനത്തിന്റെ അംശങ്ങളാണ് കലാഹ കാചിത് ധ്യാനഫലലാഭ കലാഹ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ ധ്യാനഫലത്തിന്റെ അംശങ്ങൾ അവരോട് നേടുന്നു. ധ്യാനവും അതിന്റെ ധ്യാനത്തിന്റെ അംശമാണ്, ഫലവും അതിന്റെ അംശമാണ്. സമ്പത്തുണ്ടാവണമെങ്കിൽ സമ്പത്തിനെ ധ്യാനിക്കാതെ സമ്പത്തുണ്ടാവത്തില്ല. കർമ്മവും ഫലവും തമ്മിൽ ബന്ധമുണ്ട്, കർമ്മം കൂടാതെ ഫലം ഉണ്ടാകത്തില്ല, ഒരിക്കലും വരത്തില്ല. പ്രപഞ്ച വ്യവസ്ഥ തന്നെ ഇല്ലാതായി, ഏതുണ്ടായാലും ഫലമുണ്ടാകും. വിദ്യ അത് പ്രയത്നിക്കാതെ ഉണ്ടാകത്തില്ല, ധ്യാനിച്ചാലേ ഉണ്ടാവും. എവിടെയൊക്കെ ആ ഫലം കാണുന്നുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ അതിന്റെ ഹേതുക്കളുമുണ്ട്. ഹേതുവിനീ ഫലം ഈ രീതിയിലാണിത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശ്രുതി അതിനെയൊക്കെ അംഗീകരിക്കുന്നു, അതൊക്കെ ധ്യാനം തന്നെ, അതൊക്കെ ധ്യാനഫലം തന്നെ. പക്ഷേ അവിടെ നീ പറയുന്ന നിശ്ചലതയില്ല. നാരദന് ഇതിലൂടെയൊക്കെ കടന്നുപോയ ആളാണ്, സർവശാസ്ത്രവും പഠിച്ചാണ്, ശോകം നിവൃത്തി വന്നില്ല. അന്ന് മോശമല്ലെന്ന് പറയുന്നു. തേ ഭവന്തി നിശ്ചലായവ ലക്ഷ്യന്തി നക്ഷുദ്രായവ. അത് നിശ്ചലം പോലെ തന്നെ നീചമല്ല. നീചം എന്ന് പറയാൻ ധനം നീചമാണ്, വിദ്യ നീചമാണ്, ഗുണം നീചമാണ് ഒന്നുമില്ല. അതൊക്കെ ധ്യാനത്തിന്റെ മഹത്വമുള്ള വഴികൾ തന്നെയാണ്. ക്ഷുദ്രമല്ല, ക്ഷുദ്രായി അത ഏ പുനരൽപാക്ഷുദ്ര കിഞ്ചിതപി ധനാദി മഹത്വ ഏകദേശം അപ്രാപ്ത തേ പുറോക്ത വിപരീത ഫലഹീന കലഹഹീന പിശുന പരദോഷ ഉദ്ഭാസക ഉപവാദിന പരദോഷം സാമീപ്യം യുക്തമേവ വധിതം ശീലം യശാന്തി ഉപവാദിന സഭവന്തി. എന്ന് പറയുന്ന ജീവിതത്തിൽ ഒന്നും നേടാത്തത് അങ്ങനെയുള്ളവരുണ്ടല്ലോ. ഇതൊക്കെ വിദ്യയും ധനവും ഒക്കെ നേടണമെങ്കിൽ അവിടെ ധ്യാനം ആവശ്യമാണ്. അങ്ങനെ ഒന്നും നേടാത്തവരുമുണ്ട്, അവരെങ്ങനെ സമയം കളയുന്നു? പൂർവോക്ത വിപരീത എന്ന് പറഞ്ഞതിൽ നിന്ന് വിപരീതമായി കലഹീന, പരസ്പരം കലഹിക്കുന്നു, കുഴപ്പമുള്ളൂ. കലഹശീല പിശുനാഹ പരദോഷം പറഞ്ഞുകൊണ്ട് കിടക്കുന്നു, അസൂയ കുശുദ്ധ ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ളത്, അത് ഒരുപാട് ധനമുണ്ട്. അസൂയയോടെ അത് നോക്കുന്നു. ഉപവാദിന പരദോഷ സാമീപ്യം ചീത്ത പറയുന്നു, മുഖത്ത് നോക്കി ചീത്ത പറയുന്നു. പരദോഷ സാമീപ്യം ഒക്കെ എന്ന് പറയുന്ന അതാണ്. ചില ദൂരെ നിന്ന് വിളിച്ച് കേൾക്കാതെയൊക്കെ പറയും, അത് ശരിയല്ല. ചില നേരിട്ടും പറയും. വധിതശീലവിഷാന്തി ഉപവാദിന ഹസ്തഭവന്തി. അവര് ധ്യാനിക്കുന്നു എന്ന് പറയാം, കാരണം അവര് ഫലം കാണുന്നു, നേടിയതായി കാണുന്നില്ല. ഒന്നിനവർ കുറച്ചിരിക്കാൻ പറ്റുന്നില്ല, ധ്യാനമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, സർവരും ധ്യാനിക്കണം. ആ തരത്തിലുണ്ട്, പൃഥ്വിയും അഗ്നിയൊക്കെ ധ്യാനിക്കുന്നത് പോലെയുണ്ട്. പക്ഷെ ഫലത്തെ ഉണ്ടാക്കുന്ന ധ്യാനം, നേട്ടങ്ങളൊന്നും അവിടെ കാണുന്നില്ല, നഷ്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് ഈ മഹത്വം പ്രാപ്ത ധനാദി നിമിത്തം തേ അന്യാൻ പ്രതി പ്രമുഖ ധനമൊക്കെ നേടുന്നതിന് വേണ്ടി മനുഷ്യൻ എത്ര കഷ്ടപ്പെടുക, എന്തുമാത്രം ബുദ്ധി ഉപയോഗിക്കണം, എന്തുമാത്രം അധ്വാനം ഉപയോഗിക്കണം. അവിടെ ശരിക്കും ധ്യാനമാണ്, അത് അംഗീകരിക്കേണ്ട കാര്യമാണ്. അത് പിന്നെ ധർമ്മം അധർമ്മം പോലുള്ള കാര്യങ്ങളൊക്കെ വരും. ധർമ്മം കൊണ്ടാണോ ധനം ഉണ്ടാവുന്നത്, അധർമ്മം വേണ്ടേ? അതൊക്കെ വരുമ്പോ അത് മറ്റൊരു വശമാണ്, അതിന്റെ ദോഷവശങ്ങളൊക്കെയാണ്. ആ വിഷയത്തെ കുറിച്ചല്ല പറയുന്നത്. ഇവരിടത്തുനിന്ന് കുഴിച്ചെടുത്താൽ ഇവരിടത്ത് കൊന്നു കൂട്ടാൻ പറ്റും, അത് പ്രകൃതിയുടെ നിയമമാണ്. കുഴിക്കാതെ ഇവരിടത്ത് കൊന്നുണ്ടാവും. അപ്പൊ സമ്പത്ത് ഒരിടത്ത് കൂടുകയാണെങ്കിൽ വേറെ ആരെങ്കിലും ദ്രോഹിച്ചവരും എല്ലാവർക്കും. അത് മറ്റൊരു വശം. അതിന്റെ സ്വഭാവമാണ്, പ്രകൃതിയുടെ സ്വഭാവം ദ്വന്ദ്വാത്മകമാണ്. അതിനെ മാറ്റം വരുത്താൻ ആർക്കും പറ്റത്തില്ല. ഇവിടെ അതിനെ കുറിച്ചിട്ട് പറയുന്നത് അതിൽ വന്ന ധ്യാനത്തെ കുറിച്ചാണ്. അതിനെ കുറിച്ച് പറയും. അതെ, ഈ മഹത്വം പ്രാപ്ത ധനാദി നിമിത്തം അവര് അതുകൊണ്ട് അവരുടെ മഹത്വത്തെ പ്രാപിച്ചു. ധനം, വിദ്യ, ഗുണം ഇതെല്ലാം. ഗുണം, വിദ്യ, അതുപോലെ തന്നെ ധനം. രാജാവ് ധനവാനാണ്. എങ്ങനെ ധനമുണ്ടായി? ശത്രുരാജ്യങ്ങളെ ആക്രമിച്ച് ധനം സമ്പാദിച്ച് കീഴ്പ്പെടുത്തി എല്ലാ ധനം ഉണ്ടാവും. വിദ്യ അങ്ങനെയല്ല ആർജിക്കുന്നു, ഗുണം അങ്ങനെയല്ല ആർജിക്കുന്നു. അതിനാരെയും ദ്രോഹിക്കേണ്ട ആവശ്യമില്ല. ധനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, പരോക്ഷമായിട്ടെങ്കിലും ദ്രോഹിക്കാതെ ധനം ഉണ്ടാകത്തില്ല. എവിടെയെങ്കിലും വ്യത്യാസം. അത് തേ മഹത്വം പ്രാപ്ത ധനാദി നിമിത്തം തേ അന്യാൻ പ്രതി പ്രഭുവന്തി പ്രഭു. അവർക്ക് പ്രഭുത്വം ഉണ്ടാകുന്നു, സാമർഥ്യം ഉണ്ടാകുന്നു. അതുകൊണ്ടും വിദ്യ ആചാര്യ രാജേശ്വരാദിയു ധ്യാന ആപാദാംശ ഇവ ഇത്യാദി പറയുന്നു. വിദ്യയുണ്ട്, അവര് ധ്യാനത്തിലൂടെ വിദ്യ സമ്പാദിച്ചു, പക്ഷെ അത് പൂർണ്ണമല്ല. കാരണം ദുഃഖം നിവൃത്തിക്ക് ഉതകുന്നില്ല. രാജേശ്വര ചക്രവർത്തിയുടെ കാര്യം പറയും. ചക്രവർത്തി സമ്പാദിച്ച ധനമാണ്, അത് വിദ്യ പോലെയല്ല. അതിനും ധ്യാനം ആവശ്യമാണ്. ആലോചിക്കണം, ബുദ്ധി എങ്ങനെ ധനം ഉണ്ടാക്കണം? അന്യന്റെ കൈ ഇരിക്കുന്ന സാധനം എങ്ങനെ തന്റെ കൈ വരുത്തണം? ധനം വേറെ തന്റെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ വേറൊരാളുടെ കൈ ഇരിക്കുന്ന ഇങ്ങോട്ട് ഒഴുകി വരണം, അപ്പൊ അവിടെ കുറയും. വിദ്യ അങ്ങനെ വേറൊരാളുടെ കൈ ഇരിക്കുന്നതന്നെ തനിക്ക് വരുന്നു, പക്ഷെ അവിടെ കൂടും, കൊടുക്കുന്നവൻ കൂടും. വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് അംശങ്ങളാണ്, പൂർണ്ണതയല്ല. ഇവിടെയെങ്കിലും ധ്യാനത്തിന്റെ പൂർണ്ണതയും അതോ ദൃശ്യന്റെ ധ്യാനത്തെ മഹത്വം. എന്തായാലും ധ്യാനം മഹത്വമുള്ളതാണ്. ഫലത്തോ ഫലം കൊണ്ടതോ ഉയർ ധ്യാനത്തെ കുറിച്ച് ഇത്രയെല്ലാം പറഞ്ഞു. എല്ലാം ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ധ്യാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. നീ ധ്യാനത്തെ ധ്യാനിക്കുക എന്നാ പറഞ്ഞത്. ധ്യാനിക്കാനല്ല പറഞ്ഞു. അത് സാധാരണ എപ്പോഴും പറയാം മഹാത്മാക്കളെ, ധ്യാനിക്കുക. പക്ഷെ എന്താണ് ധ്യാനം എന്ന് മനസ്സിലാക്കുക, പിന്നെ ധ്യാനിക്കുക. ധ്യാനത്തെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ധ്യാനം എന്തെന്ന് മനസ്സിലാക്കുക. അത് തന്നെ ഇവിടെയും പറയുന്നു. അങ്ങനെ ഒന്ന് വേണം. ഉയ ചിത്ത തത് ഉപാസുക, അതുകൊണ്ട് അതിനെ ഉപാസിക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നോ? ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ? ഞാൻ അറിയേണ്ട കാര്യങ്ങൾ, ഉപാസിക്കേണ്ട കാര്യങ്ങൾ, വേറെയും പലതും ഉപാസിക്കേണ്ടതുണ്ട് എന്നും പറയുന്നു.